ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. ഒരു വലിയ മലയുടെ അടിവാരത്തിൽ പകച്ചു നിൽക്കുന്നത് പോലെയാണ് മിക്ക മനുഷ്യരും ഇന്നിപ്പോൾ. മുന്നോട്ടു പോകണം, മലയുടെ മുകളിലെത്തണം, അതാണ് ജീവിതം. പക്ഷെ എങ്ങനെ പോകും? ഐ ഡോണ്ട് നോ വാട്ട് യുവർ മൗണ്ടനീസ് എന്ന് പറഞ്ഞതുപോലെ മുകളിലേക്ക് കയറാനുള്ള വഴി ഏതാണെന്ന് ഒരു നിശ്ചയവുമില്ല, വഴി തെളിഞ്ഞിട്ടുമില്ല, പകച്ചു നിൽക്കുകയാണ്. ജീവിതം ഒരു കുന്നുകയറ്റം പോലെ കഠിനമായിരിക്കുന്നു. പ്രത്യേകിച്ച് കോവിഡിന്റെ ഒന്നാം തരംഗത്തേക്കാൾ രൂക്ഷമായി രണ്ടാം തരംഗത്തിലെ അടച്ചിടൽ. കേരളത്തിലെ സ്ഥിരവരുമാനമില്ലാത്ത ഓരോ കുടുംബത്തിന്റെയും അവസ്ഥ അതിദയനീയമാണ് എന്ന് പറയാതെ വയ്യ. ഭക്ഷ്യക്കിറ്റ് ഉൾപ്പെടെ സർക്കാർ സഹായങ്ങൾ കിട്ടുന്നുണ്ട് എന്നതിനർത്ഥം ഓരോ കുടുംബവും സുഭിക്ഷമായി കഴിയുന്നു എന്നല്ലോ. ലോക്ഡൌണും വീട്ടിലിരിപ്പും ഉണ്ടാക്കിയ സാമ്പത്തിക ആഘാതത്തിൽ നിന്ന് പുറത്തു കടക്കുന്നതെങ്ങനെ? വഴിയോര കച്ചവടം നടത്തി ജീവിച്ചിരുന്നവർ, ഗൾഫിൽ നിന്ന് നാട്ടിലെത്തി സ്വന്തമായി ചെറിയ ചെറിയ സംരംഭങ്ങൾ തുടങ്ങിയവർ, ഉദാഹരണത്തിന് ബേക്കറി സാധനങ്ങൾ ഉണ്ടാക്കുന്ന ബോർമ നടത്തിയിരുന്നവർ, ചെറിയ കടകൾ നടത്തുന്നവർ എന്നുവച്ചാൽ ചെറിയ ചെറിയ വരുമാനം നേടിയിരുന്നവർ അടച്ചിടൽ കാലത്ത് ദുരിതത്തിലായി. ഈ അടച്ചിടൽ ഓരോ കുടുംബത്തിനുമുണ്ടാക്കിയിട്ടുള്ള വരുമാന നഷ്ടം പോലെ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിലും വലിയ കുറവുണ്ടായി. അത് മൂന്നിലൊന്ന് കുറയുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ നിരീക്ഷണം. സർക്കാരിന് കൂടുതൽ നികുതി കിട്ടുന്ന സ്ഥാപനങ്ങളായ ജുവലറി, ടെക്സ്റ്റൈൽ ഷോപ്പുകളെല്ലാം അടഞ്ഞുകിടക്കുകയാണ്. എന്നാൽ ചെലവിനോ ഒട്ടും കുറവില്ലതാനും. നമ്മുടെ സംസ്ഥാനത്തിന്റെ കാര്യം നോക്കിയാൽ മൊത്തം വരുമാനത്തിന്റെ 57% ശമ്പളവും പെൻഷനും കൊടുക്കാനാണ്. അപ്പോൾ വരുമാന നഷ്ടമുണ്ടായി എന്ന് പറഞ്ഞാൽ കടബാധ്യത കൂടി എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ചെലവിന് ഒട്ടും കുറവില്ല. ലോക്ഡൌൺ കാലത്ത് ചിലരെങ്കിലും ചെന്നുപെട്ട ചില കെണികളുണ്ട്. വെറുതെ ഇരുന്നു മടുത്തപ്പോൾ ഓൺലൈനിൽ കണ്ട പണമുണ്ടാക്കാനുള്ള സാധ്യതകൾ തിരഞ്ഞുപോയി പണി കിട്ടിയവർ, എളുപ്പം പണമുണ്ടാക്കാൻ കിട്ടുന്ന അവസരമെന്ന് കരുതിയവരാണ് ഊരാ കുടുക്കിൽ പെട്ടുപോയത്. അത്തരം അവസരങ്ങൾ രക്ഷിച്ചവരെക്കുറിച്ച് നമുക്ക് ആർക്കും അറിയില്ല. ഈസി മണി, വലിയ പലിശ വാഗ്ദാനം ഒക്കെ കണ്ട് വായ്പ എടുക്കാൻ നിൽക്കരുത് എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഓൺലൈൻ റമ്മി, ലോട്ടറി, അങ്ങനെ തട്ടിപ്പുകളുടെ നീണ്ട നിര കൺമുന്നിൽ വന്നു വീഴും. അതൊരവസരം എന്ന് കരുതി ഒരിക്കൽ ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് വരില്ല. ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ ഈ കോവിഡ് കാലത്ത് വ്യാപകമായിരുന്നു. ചെന്നൈക്കാരൻ ഗണേശന് സംഭവിച്ചത് ഈ വർഷം ആദ്യത്തെ അനുഭവമായിരുന്നു. അത് കേട്ടാൽ തട്ടിപ്പിന്റെ ഭീകരത മനസ്സിലാകും. ആദ്യത്തെ അനുഭവമെന്ന് പറഞ്ഞാൽ പരസ്യമായി ഒരുപക്ഷെ നമ്മളൊക്കെ അറിഞ്ഞ ആദ്യ അനുഭവം. അതിനു മുമ്പ് എത്രയോ പേർക്ക് ഇത്തരം കെണികളിൽ ചെന്ന് വീഴേണ്ടി വന്നിട്ടുണ്ടാവും. ഗണേശന് സംഭവിച്ചതിന്റെ ഭീകരത അറിയണമെങ്കിൽ അതിന്റെ മുഴുവൻ വിശദാംശവും കേൾക്കണം. 5000 രൂപ വായ്പ എടുത്ത് തുടങ്ങിയ ഗണേശന് പിന്നീട് 450,000 രൂപ കടക്കാരൻ എന്ന് മനസ്സിലായി. ആദ്യം 5000 രൂപ വായ്പ എടുത്ത ഗണേശന് അക്കൌണ്ടിൽ കിട്ടിയത് 3500 രൂപ. ഒരാഴ്ചയ്ക്കുള്ളിൽ പണമടയ്ക്കാൻ വിളി വന്നു. തിരിച്ചടയ്ക്കാൻ പണമില്ല. കോൾ സെന്ററുകാരൻ മറ്റൊരു ആപ്പ് ഡൌൺലോഡ് ചെയ്യാൻ പറഞ്ഞു. വീണ്ടും പണം കിട്ടി. അങ്ങനെ 45 ആപ്പുകളിൽ നിന്നായി വായ്പ എടുത്ത ഗണേശന്റെ കടം 450,000 രൂപ. ഓൺലൈൻ വായ്പാ തട്ടിപ്പിനായി ഏതാണ്ട് 72 ആപ്പുകളുണ്ട് എന്നാണ് പിന്നീട് അന്വേഷണ സംഘം മനസ്സിലാക്കിയത്. ഇത്തരം തട്ടിപ്പ് ഓൺലൈൻ ആപ്പുകൾ വഴി പണം കടമെടുത്താൽ തീരാബാധ്യതയാകും എന്നും അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകി. വായ്പയ്ക്ക് അപേക്ഷിച്ചാൽ മൊബൈൽ ഫോണിലെ ഫോട്ടോകളും ഫോൺ ബുക്കും അടക്കം സ്വകാര്യ വിവരങ്ങളെല്ലാം അവർ ചോർത്തിയെടുക്കും. വായ്പാ തിരിച്ചടവ് ഏതാനും ദിവസം വൈകിയാൽ ഇവ കൊണ്ടുള്ള സൈബർ ഗുണ്ടായിസം ആരംഭിക്കും. പുതിയ ഓൺലൈൻ വായ്പാ സംഘങ്ങളുടെ ഇടപാട് രീതി ഇങ്ങനെയാണ്. വായ്പ എടുക്കുന്നവരെ മാത്രമല്ല വ്യക്തിബന്ധമുള്ള മറ്റുള്ളവരെ കൂടി അപഹസിക്കാനും ഭീഷണിപ്പെടുത്താനും ഒരു മടിയും ഇവർ കാണിക്കില്ല. വായ്പയ്ക്കുള്ള ലിങ്ക് ഫോണിൽ വന്നതിൽ ക്ലിക്ക് ചെയ്ത് കയറിയപ്പോൾ നിബന്ധനകളുടെ നെടുങ്കൺ പട്ടിക വരും. സ്വന്തം അത്യാവശ്യങ്ങളുടെ പട്ടിക അതിലും വലുതായിരുന്നതിനാൽ ഒന്നും വായിക്കാൻ മെനക്കെട്ടില്ല എന്നാണ് ഈ ചതിയിൽ കുടുങ്ങിയവർ പറയുന്നത്. ഒപ്പം ഫോൺ ബുക്ക് അല്ലെങ്കിൽ കോണ്ടാക്ട്സ്, ഫോട്ടോ, വീഡിയോ, അങ്ങനെ സ്വകാര്യമായതിലെല്ലാം അവർ പെർമിഷൻ ചോദിക്കും. എല്ലാത്തിനും അനുമതി കൊടുക്കും. പിന്നെ വായ്പ വൈകിയില്ല. എന്നാൽ ഇതോടെ കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ ഏറെക്കുറെ പൂർണ്ണമായും വായ്പാ ഇടപാടുകാരന്റെ നിയന്ത്രണത്തിലായി. പെൺവാണിഭം നടത്തി എന്നുവരെ പ്രചാരണം നടത്തിയെന്ന് ഇരയായവരിൽ ഒരാൾ പറയുന്നുണ്ട്. ഈ പറഞ്ഞത് വെറുതെയല്ല. വായ്പ എടുത്തവരിൽ ഒരാളുടെ ഫോണിൽ തന്റെ നമ്പർ സേവ് ചെയ്തിരുന്നതുകൊണ്ട് മാത്രം ഭീഷണി നേരിടേണ്ടി വന്ന ഹതഭാഗ്യരും ഇക്കൂട്ടത്തിലുണ്ട്. കണ്ടതിലെല്ലാം തലവച്ച് ഭാഗ്യം പരീക്ഷിക്കരുത് എന്ന് തന്നെയാണ് എല്ലാവരോടും പറയാനുള്ളത്. പുതിയ ഓൺലൈൻ വായ്പാ ഇടപാട് സംഘങ്ങൾ ഇത്തരത്തിൽ ചതിക്കുഴികളാണ്. ഈടുവേണ്ട, വരുമാനരേഖയൊന്നും വേണ്ട, അപേക്ഷിച്ചാൽ നിമിഷങ്ങൾ കൊണ്ട് തുക അക്കൗണ്ടിൽ വരും. എന്നാൽ പലിശ കണക്ക് കേട്ടാൽ തല ചുറ്റും. കോവിഡ് കാലത്ത് വരുമാനം മുട്ടി ഒരു ഗതിയുമില്ലാതെ വലഞ്ഞ ആയിരങ്ങൾ ഈ ഓൺലൈൻ വായ്പാ കൊള്ളയ്ക്ക് ഇരകളായി ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. പറഞ്ഞു വന്നത്, മലയുടെ മുകളിൽ കയറാൻ, അതായത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ശരിയായ വഴി തെരഞ്ഞെടുക്കുക എന്നത് തന്നെയാണ്. കുറുക്കു വഴികൾ എളുപ്പമാണെന്ന് ആദ്യം തോന്നും, എന്നാൽ ചെന്ന് കയറുന്നത് സുരക്ഷിതമായ ഇടത്തായിരിക്കില്ല, തിരിച്ചു വരാനും കഴിയില്ല. ശരിയായ വഴി തെളിഞ്ഞു കണ്ടില്ല എന്ന് കരുതി നിരാശപ്പെടാതെ മെല്ലെ മുന്നോട്ട് പോയാൽ മതി, വഴി താനേ തെളിഞ്ഞു വരും. കുറച്ച് സമയമെടുത്താണെങ്കിലും അതിനുള്ള ക്ഷമ കാണിക്കണമെന്ന് മാത്രം.